റോമർക്ക് എഴുതിയ ലേഖനത്തിന്റെ വാക്യപ്രതിവാക്യമായുള്ള പഠന പരമ്പരയിലെ 12-ാമത്തെ എപ്പിസോഡാണിത്. ഇവിടെ റോമർ 10-ാം അധ്യായമാണ് നമ്മൾ പഠിക്കുന്നത്. ഇതിനു മുമ്പുള്ളതും ശേഷമുള്ളതുമായ എല്ലാ എപ്പിസോഡുകളും ഇതേ ചാനലിൽ ലഭ്യമാണ്. ഈ പഠനത്തിന്റെ ഇ ബുക്ക് സൗജന്യമായി ലഭിക്കുന്നു. താല്പര്യമുള്ളവർ വാട്സാപ്പിൽ ആവശ്യപ്പെടുക. നമ്പർ 9961330751. റോമർ 10-ാം അധ്യായം 9-ാം അധ്യായത്തിന്റെ തുടർച്ചയാണ്. പുതിയമ കാലത്ത് യഹൂദന്റെ സ്ഥാനം, അവരുടെ രക്ഷ എന്നിങ്ങനെയുള്ള വിഷയങ്ങളെ കുറിച്ചുള്ള ചർച്ച ഇവിടെയും തുടരുകയാണ്. 9-ാം അധ്യായം ആരംഭിക്കുന്നത് യഹൂദനെ കുറിച്ച് പൗലോസിന് വലിയ ദുഃഖവും ഹൃദയത്തിൽ ഇടപെടാതെ നോവും ഉണ്ട് എന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടാണ്. അതേ വികാരം പ്രകടിപ്പിച്ചുകൊണ്ടാണ് 10-ാം അധ്യായവും ആരംഭിക്കുന്നത്. എന്നാൽ ഇവിടെ പൗലോസിന്റെ ആഗ്രഹം കൂടുതൽ കൃത്യതയുള്ളതാണ്. അവർ രക്ഷിക്കപ്പെടണം എന്ന് അദ്ദേഹം ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സ്വന്തം ജനമായ യഹൂദരെ കുറിച്ച് പൗലോസിന് വേദനയുണ്ട്. അവർ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം രക്ഷിക്കപ്പെടണം എന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുന്നു. സഹോദരന്മാരെ, അവർ യഹൂദന്മാർ രക്ഷിക്കപ്പെടണം എന്ന് തന്നെ എൻ്റെ ഹൃദയവാഞ്ചയും അവർക്ക് വേണ്ടി ദൈവത്തോടുള്ള യാചനയും ആകുന്നു. ദൈവത്തെക്കുറിച്ച് അവർ എരിവുള്ളവരായിരിക്കുന്നു. എന്നാൽ ന്യായപ്രമാണം അനുസരിക്കുന്നതിലൂടെ നീതീകരണം പ്രാപിക്കാമെന്ന അവരുടെ മോഹം നിരാശാജനകമാണ്. യേശുക്രിസ്തുവിനെ ദൈവം രക്ഷയ്ക്കായി അയച്ചതാണ് എന്ന് ഇസ്രായേൽ ജനം വിശ്വസിക്കണം. അവൻ്റെ ക്രൂശുമരണത്തിലൂടെ പാപമോചനമുണ്ട് എന്നും അവനെ ദൈവം മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചിരിക്കുന്നു എന്നും അവർ വിശ്വസിക്കണം. ഈ വിശ്വാസത്തിന് മാത്രമേ അവരെ രക്ഷിക്കുവാൻ കഴിയൂ. ഇതുതന്നെയാണ് ജാതീയരും രക്ഷ പ്രാപിക്കുവാനുള്ള ഏക മാർഗം. ഇസ്രായേൽ ജനം യേശുക്രിസ്തുവിങ്കിലേക്ക് മടങ്ങി വരുന്നതിനായി ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുന്നു. റോമർ 10:2 ഇസ്രായേൽ ജനം ദൈവത്തെക്കുറിച്ച് എരിവുള്ളവരാണ് എന്ന് പൗലോസ് സാക്ഷിക്കുന്നു. എന്നാൽ അത് പരിജ്ഞാനപ്രകാരം അല്ലാത്തതിനാൽ അവർ രക്ഷിക്കപ്പെടുന്നില്ല. പൗലോസും യഹൂദമതം സംബന്ധിച്ച് വളരെ എരിവ് ഉള്ളവനായിരുന്നു. അവൻ ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനിന്ദ്യൻ ആയിരുന്നു. എന്നാൽ യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടിയപ്പോഴാണ് അവൻ നീതീകരണം പ്രാപിച്ചത്. പൗലോസിൻ്റെയും മറ്റപ്പോസ്തലന്മാരുടെയും സാക്ഷ്യവും സുവിശേഷവും ഹേതുവായി ചെറിയൊരു കൂട്ടം യഹൂദന്മാർ ക്രിസ്തീയ വിശ്വാസത്തെ സ്വീകരിച്ചിട്ടുണ്ട്. റോമിലെ സഭയിലും യഹൂദ വിശ്വാസികളുണ്ടായിരുന്നു. എന്നാൽ ഒരു ജനസമൂഹം എന്ന നിലയിൽ യഹൂദന്മാർ പൊതുവെ അവരുടെ മശിഹയെ തിരസ്കരിച്ചു. ഇതാണ് പൗലോസിനെ വേദനിപ്പിച്ച സത്യം. പൗലോസിന്റെ കാലത്തെ യഹൂദന്മാർ ദൈവത്തെ ആരാധിക്കുന്നതിലും പ്രമാണങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നതിലും തീക്ഷ്ണത ഉള്ളവരായിരുന്നു. ന്യായപ്രമാണവും മറ്റ് പഴയ നിയമ തിരുവചനവും അവർക്ക് നല്ലതുപോലെ അറിയാമായിരുന്നു. എന്നാൽ മശിഹയെ തിരിച്ചറിയുവാൻ അവരുടെ പരിജ്ഞാനപ്രകാരം അവർക്ക് കഴിഞ്ഞില്ല. ഇസ്രായേൽ ജനം പരാജയപ്പെട്ടത് എവിടെയാണ് എന്ന് 10:3-5 വാക്യങ്ങളിൽ പറയുന്നു. അവർ സ്വന്തം പ്രവൃത്തികളാൽ നീതി സ്ഥാപിക്കുവാൻ ശ്രമിച്ചു. അതിനാൽ അവർ വിശ്വാസം മൂലം നീതീകരണം എന്ന ദൈവത്തിൻ്റെ മാർഗത്തെ തിരിച്ചറിഞ്ഞില്ല. ഒരുവൻ പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെടണമെങ്കിൽ ന്യായപ്രമാണത്തിൻ്റെ കുറവില്ലാത്ത അനുസരണം ആവശ്യമാണ്. എന്നാൽ ഒരു മനുഷ്യനും ഇത് നേടിയെടുക്കുവാൻ കഴിഞ്ഞില്ല. അതിനാൽ ആർക്കും പ്രവൃത്തികളാൽ നീതീകരണം പ്രാപിക്കുവാൻ കഴിഞ്ഞില്ല. ഇസ്രായേൽ ജനം ഈ സത്യം മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെട്ടു. ദൈവത്തിൻ്റെ നീതിയായ യേശുക്രിസ്തുവിനെ അവർ സ്വീകരിച്ചില്ല. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവനും നീതി ലഭിപ്പാൻ അവൻ ന്യായപ്രമാണത്തിൻ്റെ അവസാനമാകുന്നു. ക്രിസ്തു അവൻ്റെ ഭൗതിക ജീവിതത്തിൽ ന്യായപ്രമാണത്തെ സമ്പൂർണമായി കുറ്റമറ്റതായി നിവർത്തിച്ചു. അങ്ങനെ ക്രിസ്തു ന്യായപ്രമാണത്തിൻ്റെ അവസാനമാകുന്നു. അവനിൽ വിശ്വസിക്കുന്ന ഏവർക്കും നീതി ലഭിക്കുന്നു. 10:5 ലേവ്യപുസ്തകം 18:5 എടുത്തെഴുതിയിരിക്കുന്നു. എന്നാൽ ഇസ്രായേൽ ജനത്തിൻ്റെ പ്രമാണങ്ങളെല്ലാം കുറ്റമറ്റ രീതിയിൽ പ്രമാണിക്കുവാൻ കഴിഞ്ഞില്ല എന്നതിനാൽ അവർ പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെട്ടില്ല. യേശുക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം നീതീകരണം പ്രാപിക്കാമെന്ന ദൈവം ഒരുക്കിയ സത്യമാർഗവും ഇസ്രായേൽ അംഗീകരിച്ചില്ല. ഈ രണ്ട് രീതിയിലും ദൈവിക നീതി പ്രാപിക്കുവാൻ ഇസ്രായേലർക്ക് കഴിഞ്ഞില്ല. റോമർ 10:6-8 വരെയുള്ള വാക്യങ്ങൾ ആവർത്തന പുസ്തകത്തിൽ നിന്നുള്ള ഉദ്ധരണിയാണ്. ഇതാണ് യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താലുള്ള നീതി ആവശ്യപ്പെടുന്നത്. ക്രിസ്തുവിനെ ഇറക്കണം എന്ന് വിചാരിച്ച് ആരും സ്വർഗത്തിൽ കയറേണ്ടതില്ല. അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും കയറ്റുവാനായി ആരും പാതാളത്തിൽ ഇറങ്ങുകയും വേണ്ട. ദൈവവചനം എല്ലാവർക്കും സമീപമായി അവരുടെ വായിലും ഹൃദയത്തിലും ഇരിക്കുന്നു. ഈ വചനമാണ് അപ്പോസ്തലന്മാർ പ്രസംഗിക്കുന്ന വിശ്വാസ വചനം. ഈ വാക്യത്തിൽ ദൈവം പറയുന്നത് ഇതാണ്: ദൈവിക കൽപ്പനകൾ അനുസരിക്കുവാൻ തക്കവണ്ണം അത് ഇസ്രായേൽ ജനത്തിന്റെ ഹൃദയത്തിലും വായിലും നൽകപ്പെട്ടിരിക്കുന്നു. അതിനാൽ ദൈവത്തിന്റെ പ്രമാണങ്ങൾ എന്താണെന്ന് ഇനി അന്വേഷിച്ചു പോകേണ്ടതില്ല. ഈ കൽപ്പനകൾ പ്രയാസമുള്ളത് അല്ല. ഇതേ ആശയം റോമർ 10:6-7 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് സുവിശേഷത്തിന്റെ കാര്യത്തിലും പ്രയോഗിക്കുന്നു. മശിഹയെ കണ്ടെത്തുവാനോ അവന്റെ സുവിശേഷം എന്തെന്നറിയുവാനോ ആരും ഇനി അന്വേഷിച്ച് നടക്കേണ്ടതില്ല. അതെല്ലാവർക്കും അവരുടെ ഹൃദയത്തിലും വായിലും ലഭ്യമാണ്. ക്രിസ്തു സ്വർഗത്തിൽ നിന്ന് വരികയും മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തിരിക്കുന്നു. അതായത് ക്രിസ്തു അവരുടെ ഇടയിൽ ജീവിച്ചും ഇപ്പോഴും ജീവിക്കുന്നു. ഇന്ന് ദൈവവചനം വിദൂരതയിലല്ല, അത് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും പ്രാപ്യമായ രീതിയിൽ ലഭ്യമാണ്. കാരണം അപ്പോസ്തലന്മാർ പ്രസംഗിക്കുന്നതാണ് വിശ്വാസത്താൽ നീതീകരിക്കുന്ന ദൈവ വചനം. വചനം കേട്ടിട്ടില്ല എന്നോ ആരും പറഞ്ഞു തന്നില്ല എന്നോ ആർക്കും പറയുവാൻ കഴിയുകയില്ല. അതുപോലെ തന്നെ ആഗ്രഹിക്കുന്ന ഏവനും അത് അവരുടെ വായിലും ഹൃദയത്തിലും ഇരിക്കുന്നു. റോമർ 10:7-8 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന പോലെ ക്രിസ്തുവും അവൻ്റെ സുവിശേഷവും ഏവർക്കും സമീപസ്ഥം ആയതിനാൽ യേശുക്രിസ്തുവിനെ ജീവത്തിന്റെ യജമാനൻ എന്ന് വായുകൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്യുന്നവൻ നിത്യരക്ഷ പ്രാപിക്കും. നീതിക്കായി ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നു, രക്ഷയ്ക്കായി വായകൊണ്ട് ഏറ്റുപറയുന്നു. ഇവിടെ രക്ഷയും നീതീകരണവും രണ്ട് രീതിയിൽ പ്രാപിക്കുന്നു എന്നല്ല പൗലൂസ് പറയുന്നത്. ഹൃദയം കൊണ്ട് വിശ്വസിക്കുക എന്നതാണ് രക്ഷയ്ക്കും നീതീകരണത്തിനും ആവശ്യമായത്. ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നത് വായകൊണ്ട് ഏറ്റുപറയുന്നു. യേശു മശിഹയാണ് എന്നും ദൈവം അവനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചിരിക്കുന്നു എന്നുമുള്ള വിശ്വാസമാണ് അപ്പോസ്തലന്മാർ പ്രസംഗിച്ചത്. ഇതാണ് നീതീകരിക്കപ്പെടുവാനുള്ള ഏക മാർഗം. ദൈവവുമായുള്ള നിരപ്പും നീതിയുടെ ബന്ധവും ന്യായപ്രമാണത്താൽ ലഭിക്കുകയില്ല. യേശുക്രിസ്തു ന്യായപ്രമാണത്തെ സമ്പൂർണമായി അനുസരിച്ച ഏക വ്യക്തിയാണ്. അവന്റെ മരണത്തിലൂടെ ന്യായപ്രമാണം പൂർണ്ണമായി നിവർത്തിക്കപ്പെട്ടിരിക്കുന്നു. ഒരുവനെ നീതീകരിക്കപ്പെടുവാൻ ആവശ്യമായതെല്ലാം യേശുക്രിസ്തു ചെയ്തു കഴിഞ്ഞു. അവന്റെ ഉയർപ്പിൽ നമുക്ക് പുതുജീവൻ ഉണ്ട്. അതിനാൽ റോമർ 10:9 പൗലോസ് പറയുന്നു, രക്ഷിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നവൻ യേശുവിനെ കർത്താവ് എന്ന് വാകൊണ്ട് ഏറ്റു പറയണം. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന കർത്താവ് എന്ന വാക്കിന്റെ ഗ്രീക്ക് പദം കുരിയോസ് എന്നാണ്. ഇതിൽ രണ്ട് ആശയങ്ങളുണ്ട്. അടിമകൾ അവിടെ യജമാനനെ കർത്താവ് എന്നാണ് വിളിച്ചിരുന്നത്. യജമാനൻ കൽപ്പിക്കുന്നത് എന്തും ചെയ്യുവാൻ അടിമ തയ്യാറാണ്. അടിമകൾക്ക് സ്വന്തമായ താല്പര്യങ്ങളില്ല. അതേ അർത്ഥത്തിൽ ക്രിസ്തീയ വിശ്വാസികൾ യേശു ക്രിസ്തു എന്ന യജമാനൻ കൽപ്പിക്കുന്ന എന്തും ചെയ്യുവാൻ തയ്യാറായിരിക്കണം. കർത്താവ് എന്ന വാക്ക് സർവാധികാരിയായ ദൈവത്തെ അഭിസംബോധന ചെയ്യുന്ന പവിത്രമായ ഒരു പദം കൂടിയാണ്. ശിഷ്യന്മാർ ഈ വാക്ക് ഉപയോഗിച്ച് യേശുക്രിസ്തുവിനെ അഭിസംബോധന ചെയ്യാറുണ്ടായിരുന്നു. ഇത് യേശുക്രിസ്തു ദൈവമാണ് എന്ന് ശിഷ്യന്മാർ വിശ്വസിച്ചിരുന്നു എന്നതിന്റെ തെളിവാണ്. ഈ വിശ്വാസം രക്ഷയ്ക്ക് ആവശ്യമാണ് എന്നാണ് പൗലോസ് പറയുന്നത്. യേശുവിനെ കർത്താവെന്ന് വാകൊണ്ട് ഏറ്റുപറയുക മാത്രമല്ല രക്ഷയ്ക്ക് ആവശ്യമായുള്ളത്, ഒരുവന് ഹൃദയത്തിൽ വിശ്വാസവും ആവശ്യമാണ്. വിശ്വാസമാണ് അവൻ ഏറ്റുപറയുന്നത്. റോമർ 10:11-13 വരെയുള്ള വാക്യങ്ങളിൽ യേശുക്രിസ്തുവിലൂടെയുള്ള രക്ഷ യഹൂദനും ജാതിയനും ഒരുപോലെ ലഭ്യമാണ് എന്ന ആശയത്തിലേക്ക് പൗലോസ് അവന്റെ വാദങ്ങളെ കൊണ്ടുപോകുന്നു. യേശുവിൽ വിശ്വസിക്കുന്ന ഒരുവനെയും അവൻ നിരാശനാക്കിയില്ല. വിശ്വസിക്കുന്ന എല്ലാവരും രക്ഷിക്കപ്പെടും. അതിൽ യഹൂദനെന്നും യവനെന്നും വ്യത്യാസം ഇല്ല. യേശുക്രിസ്തു എല്ലാവർക്കും കർത്താവും ദൈവവുമാണ്. 10:13 യോവൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള ഒരു ഉദ്ധരണിയാണ്. കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. പെന്തക്കോസ് നാളിൽ പത്രോസ് അവന്റെ പ്രസംഗത്തിൽ ഈ വാചകം എടുത്ത് പറയുന്നുണ്ട്. യേശുക്രിസ്തു യഹൂദന്റെയും ജാതിയന്റെയും ദൈവമാണ് എന്ന് പൗലോസ് ഇവിടെ വ്യക്തമാക്കുകയാണ്. അവൻ അവനെ വിശ്വസിക്കുന്ന അവനെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും രക്ഷയും നീതീകരണവും നൽകുന്നു. 10:11 പഴയ നിയമത്തിൽ നിന്നുള്ള ഒരു ഉദ്ധരണിയാണ്. ഇത്തരം ഉദ്ധരണികൾ പൗലോസ് പറയുന്ന വാദങ്ങൾ പുതിയതായി അവൻ രൂപപ്പെടുത്തിയതല്ല എന്ന ആശയം വിനിമയം ചെയ്യുന്നു. അവയെല്ലാം പഴയ നിയമ പ്രവാചകന്മാർ മുൻകൂട്ടി പറഞ്ഞിട്ടുള്ളതാണ്. ഇത് റോമിലെ യഹൂദ ക്രിസ്ത്യാനികൾക്ക് കൂടുതൽ വിശ്വാസം ജനിപ്പിക്കും. ഇവിടെ പൗലോസ് എടുത്തു പറയുന്നത് യെശയ്യാവ് 28:16 വിശ്വസിക്കുന്നവൻ ഓടിപ്പോകയില്ല. 10:13 യോവൽ പ്രവാചകന്റെ വാക്കുകൾ യേശുക്രിസ്തുവിലൂടെയുള്ള രക്ഷയുമായി പൗലോസ് ബന്ധിപ്പിക്കുന്നു. യഹോവയുടെ നാം വിളിച്ചപേക്ഷിക്കുന്നവൻ ഏവനും രക്ഷിക്കപ്പെടും. പുതിയ നിയമത്തിൽ ഇത് യേശുക്രിസ്തുവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും എന്നാകുന്നു. ഇത് യഹോവയായ ദൈവവും യേശുക്രിസ്തുവും ഒന്നാണ് എന്ന അർത്ഥം വിനിമയം ചെയ്യുന്നു. യഹൂദനും ജാതിയനും ഒരുപോലെ ക്രിസ്തുവിൽ രക്ഷിക്കപ്പെടുന്നു എന്നതിലും യഹോവയും ക്രിസ്തുവും ഒന്നാണ് എന്ന ആശയമുണ്ട്. ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം ന്യായപ്രമാണത്തിൽ ആശ്രയിക്കുന്ന യഹൂദനും സുവിശേഷത്തിൽ വിശ്വസിക്കുന്ന പുതിയ വിശ്വാസിയും ഒരുപോലെ ദൈവക്രോധത്തിൽ നിന്നും രക്ഷ പ്രാപിക്കുകയും ദൈവിക തേജസ് പ്രാപിക്കുകയും ചെയ്യും. 10:14-15 വാക്യങ്ങൾ പൗലോസ് ചോദിക്കുന്ന ചില ചോദ്യങ്ങളാണ്. ഒരുവൻ രക്ഷിക്കപ്പെടണമെങ്കിൽ അവനോട് ആരെങ്കിലും ക്രിസ്തുവിന്റെ സുവിശേഷം അറിയിക്കണം. ഇങ്ങനെ സുവിശേഷം പ്രസംഗിക്കുന്നവരില്ലാതെ ഒരുവൻ യേശുവിനെ കുറിച്ച് കേൾക്കുവാനോ അവനിൽ വിശ്വസിക്കുവാനോ കഴിയുകയില്ല. അവന് രക്ഷയ്ക്കായി ക്രിസ്തുവിനോട് വിളിച്ചപേക്ഷിക്കുവാൻ സാധ്യമല്ല. 15 വാക്യത്തിൽ ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും എന്ന് പൗലോസ് ചോദിക്കുന്നു. സുവിശേഷം പ്രസംഗിക്കുവാനായി ഒരുവനെ ക്രിസ്തു അയക്കുന്നില്ല എങ്കിൽ അവന് അത് അറിയിക്കുവാനും ഒരുവനെ അറിയുവാനും സാധ്യമല്ല. അപ്പോസ്തലന്മാരെല്ലാവരും സുവിശേഷം അറിയിക്കുവാനായി അയക്കപ്പെട്ടവരാണ്. അവരെക്കുറിച്ച് പൗലോസ് പറയുന്നത് ഇങ്ങനെയാണ്, നന്മ സുവിശേഷിക്കുന്നവരുടെ കാൽ എത്ര മനോഹരം. ഈ വാക്യം യെശയ്യാവ് 52:7 ഉദ്ധരണിയാണ്. ഇവിടെ യഹൂദജനത്തിന്റെ ബാബേൽ പ്രവാസത്തിൽ നിന്നുള്ള മോചനത്തെ കുറിച്ചായിരിക്കാം പ്രവാചകൻ പറയുന്നത്. സ്വാതന്ത്ര്യത്തിന്റെ നല്ല വിശേഷവുമായി മലമുകളിലൂടെ ഓടി വരുന്ന ഒരു പടയാളിയുടെ ചിത്രമാണ് ഈ വാക്യത്തിലുള്ളത്. അവൻ ശത്രുവുമായുള്ള യുദ്ധത്തിലെ ജയം അറിയിക്കുവാനായി പടക്കളത്തിൽ നിന്നും ഓടി വരുന്നവനാകാം. അവൻ കൊണ്ടുവരുന്ന സുവാർത്ത അടിമത്തത്തിൽ നിന്നുള്ള മോചനമാണ്, ശത്രുവിന്റെ മേലുള്ള ജയത്തിന്റെ നല്ല വാർത്തയാണ്. അത് പുതിയ സുവിശേഷത്തിൽ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം ആണ്. 10:16 എങ്കിലും എല്ലാവരും സുവിശേഷം അനുസരിച്ചിട്ടില്ല എന്ന് പൗലോസ് പറയുന്നു. ഇത് യഹൂദന്മാരെ ഉദ്ദേശിച്ചാകുവാനാണ് സാധ്യത. ക്രിസ്തുവിന്റെ സുവിശേഷം അവരെ അറിയിച്ചുവെങ്കിലും അവരിൽ ഒരു ചെറിയ കൂട്ടം മാത്രമേ അത് സ്വീകരിച്ചുള്ളൂ. ജാതീയരുടെ ഇടയിലും സുവിശേഷം കേൾക്കുന്ന എല്ലാവരും അത് സ്വീകരിക്കാറില്ല. വീണ്ടും പൗലോസ് യെശയ്യാ പ്രവാചകന്റെ ഒരു വാചകം എടുത്തിടുന്നു. കർത്താവേ, ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചു? യെശയ്യാവ് 53 യേശുക്രിസ്തുവിന്റെ കഷ്ടകാനുഭവത്തെക്കുറിച്ചും ക്രൂശുമരണത്തെക്കുറിച്ചുമുള്ള ഒരു പ്രവചനമായിട്ടാണ് ക്രിസ്തീയ വിശ്വാസികൾ കാണുന്നത്. ഈ വിവരണം യഹൂദന്മാരുടെ പക്കൽ ഉണ്ടായിരുന്നുവെങ്കിലും അതിന് നിവൃത്തിയായി അവർ യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണത്തെ കണ്ടില്ല. അവരോട് ദൈവം ക്രിസ്തുവിലൂടെയുള്ള രക്ഷയുടെ സുവിശേഷം അറിയിച്ചുവെങ്കിലും അവരെല്ലാവരും വിശ്വസിച്ചില്ല. റോമർ 10:17 അപ്പോസ്തല പൗലോസിന്റെ ഒരു പ്രശസ്തമായ വാചകമാണ്. ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. ക്രിസ്തുവിലുള്ള വിശ്വാസം അവന്റെ സുവിശേഷം പ്രസംഗിച്ച് കേൾക്കുന്നതിലൂടെ ഉളവാകുന്നു. എന്നാൽ ഇസ്രായേലും സുവിശേഷം കേട്ടുവെങ്കിലും അവർ അത് സ്വീകരിച്ചില്ല. ഇസ്രായേലിനോടുള്ള സുവിശേഷ വിളംബരവും അവരുടെ തിരസ്കരണവും ജാതികൾ സുവിശേഷത്തെ സ്വീകരിച്ചതും പഴയ നിയമത്തിലെ തിരുവെഴുത്തുകളുടെ നിവൃത്തിയാണ് എന്ന് പൗലോസ് പറയുന്നു. ഇസ്രായേൽ ജനത്തിനെ അവർ ക്രിസ്തുവിന്റെ സുവിശേഷം കേട്ടിട്ടില്ല എന്ന് പറയുവാൻ കഴിയുകയില്ല. അവരോടാണ് യേശുവും അപ്പോസ്തലന്മാരും ആദ്യം സുവിശേഷം ഘോഷിച്ചത്. 10:18 വാക്യത്തിൽ പൗലോസ് സങ്കീർത്തനം 19:4 വാക്യം ഉദ്ധരിക്കുന്നു. ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ഈ പ്രപഞ്ചം ദൈവത്തിന്റെ മഹത്വത്തിന്റെ സാക്ഷിയാണ് എന്നാണ് ദാവീദ് ഇവിടെ പറയുന്നത്. പ്രപഞ്ചം ഭൂമിയുടെ അറ്റത്തോളവും ദൈവത്തെ സാക്ഷിക്കുന്നു. ഇസ്രായേൽ സുവിശേഷം കേട്ടിരിക്കുന്നു എന്ന് പറയുവാനാണ് പൗലോസ് ഈ ഉദാഹരണം ഉപയോഗിക്കുന്നത്. ഇസ്രായേൽ ദേശത്ത് എല്ലായിടവും സുവിശേഷം എത്തിയിട്ടുണ്ട്, എന്നാൽ ഇസ്രായേൽ കേട്ട് ഗ്രഹിച്ചില്ല. 10:19-20 വാക്യങ്ങളിൽ ഈ സത്യവും അതിൻ്റെ പരിണിത ഫലവും പൗലോസ് വിവരിക്കുന്നു. ഇതിനായി പഴയ നിയമത്തിൽ നിന്നുള്ള ചില വാക്യങ്ങളും അദ്ദേഹം ഉദ്ധരിക്കുന്നു. ജാതികൾ സത്യദൈവത്തെക്കുറിച്ച് അറിവില്ലാത്തവരായിരുന്നു, അതിനാൽ അവരെക്കുറിച്ച് ദൈവമല്ലാത്തതിനെ കൊണ്ട് എനിക്ക് എരിവ് വരുത്തി എന്ന് എഴുതിയിരിക്കുന്നു. എന്നാൽ യെശയ്യാവ് 65:1 നമ്മൾ വായിക്കുന്നു, എന്നെ ആഗ്രഹിക്കാത്തവർ എന്നെ അന്വേഷിപ്പാൻ ഇടയായി, എന്നെ അന്വേഷിക്കാത്തവർക്ക് എന്നെ കണ്ടെത്തുവാൻ സംഗതി വന്നു. കരുണ ലഭിക്കാത്തവളോട് ഞാൻ കരുണ കാണിക്കും, എൻ്റെ ജനമല്ലാത്തതിനോട് നീ എൻ്റെ ജനം എന്ന് ഞാൻ പറയും, നീ എൻ്റെ ദൈവം എന്ന് അവരും പറയും എന്ന് ഹോശേയ 2:23 പറയുന്നു. ഇതിൻ്റെ എല്ലാം നിവൃത്തി എന്ന വണ്ണം ജാതികൾ ക്രിസ്തുവിൻ്റെ സുവിശേഷം കേട്ടു, ഗ്രഹിച്ചു, വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ അനേകം യഹൂദന്മാർക്ക് വിശ്വാസം ഉണ്ടായില്ല. ദൈവം നീതീകരണം സൗജന്യമായി നൽകിയെങ്കിലും അവർ പ്രവൃത്തിയാൽ പ്രാപിക്കുവാൻ ശ്രമിച്ചു, പരാജയപ്പെട്ടിരിക്കുന്നു. റോമർ 10:10 അവസാന വാക്യം യെശയ്യാ പ്രവാചകന്റെ ഒരു വാചകമാണ്. യഹൂദന്റെ അനുസരണക്കേടും മത്സരവും കാരണം അവർക്ക് ക്രിസ്തുവിന്റെ സുവിശേഷത്തെ സ്വീകരിക്കുവാൻ കഴിഞ്ഞില്ല. ദൈവം ഇസ്രായേലിനെ സ്വീകരിക്കുവാൻ തയ്യാറായിരുന്നു. അവരോട് ആദ്യം ക്രിസ്തുവിന്റെ സുവിശേഷം അറിയിച്ചു. വിശ്വസിക്കുവാനും അതുമൂലം നീതീകരണം പ്രാപിക്കുവാനും അവർക്ക് ആദ്യം അവസരം ലഭിച്ചു. എന്നാൽ അവർ സുവിശേഷത്തെ തിരസ്കരിച്ചു, മശിഹയെ തള്ളിക്കളഞ്ഞു. അവർ മറുത്തു പറയുന്നവരും മത്സരമുള്ളവരുമായി. അങ്ങനെ അവർക്ക് രക്ഷ നഷ്ടമായി. എങ്കിലും പൗലോസ് പറയുന്നു, ദൈവം അവർക്കായി കാത്തിരിക്കുന്നു. ദൈവം അവരിലേക്ക് ഇടവിടാതെ കൈനീട്ടിയിരിക്കുന്നു. റോമർ കെഴുതി ലേഖനത്തിൻ്റെ പഠന പരമ്പരയിലെ 12 എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. ഇവിടെ റോമർ 10 നമ്മൾ പഠിച്ചത്. ഇതിനു മുമ്പുള്ളതും ശേഷമുള്ളതുമായ എല്ലാ എപ്പിസോഡുകളും ഇതേ ചാനലിൽ ലഭ്യമാണ്. ഈ പഠനത്തിൻ്റെ ഇ ബുക്ക് സൗജന്യമായി ലഭിക്കുന്നു. താല്പര്യമുള്ളവർ വാട്സാപ്പിൽ ആവശ്യപ്പെടുക. നമ്പർ 9961330751. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.